നമസ്കാരം, ശ്രീ ഹരീഷ് സിദ്ധാർത്ഥ്, സ്വാഗതം എസ് ബി എസ് മലയാളത്തിലേക്ക്. ഫേസ്ബുക്ക് അതിന്റെ ഉപഭോക്താക്കളുടെ സ്വകാര്യ വിവരങ്ങൾ കേംബ്രിഡ്ജ് അനാലിറ്റിക്കായിക്ക് അനധികൃതമായി ചോർത്തിയ സംഭവമാണ് ഇപ്പോൾ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇത് ചോർന്നതെന്ന കാര്യം തന്നെ ആദ്യം ഒന്ന് ചുരുക്കി പറയാമോ?
യഥാർത്ഥത്തില് ഡാറ്റ ലീക്ക് ഇപ്പൊ ഈ പറഞ്ഞ പോലെ കേംബ്രിഡ്ജ് അനാലിറ്റിക്ക മാത്രമല്ല, ഡേ ടു ഡേ ലൈഫിൽ നമ്മളെ ഡേറ്റയൊക്കെ പേഴ്സണൽ ഐഡന്റിഫയബിൾ ഇൻഫർമേഷൻ ചോർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ കേംബ്രിഡ്ജ് അനാലിറ്റിക്ക എന്ന കമ്പനി യഥാർത്ഥത്തിൽ ഒരു ഡാറ്റ മൈനിങ്ങും ഡാറ്റ അനാലിസിസ് നടത്തുന്ന ഒരു കമ്പനിയാണ്, ഒരു ലണ്ടൻ ബേസ്ഡ് കമ്പനിയാണത്. അവര് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് സോഷ്യൽ മീഡിയകളിൽ നിന്നും മറ്റുള്ള മാർഗങ്ങളിൽ നിന്നും ആളുകളുടെ പേഴ്സണൽ ഐഡന്റിഫയബിൾ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുകയും അത് മറ്റുള്ള അവരുടെ ഇൻഫർമേഷൻ, ഫോർ എക്സാമ്പിൾ അവരുടെ പൊളിറ്റിക്കൽ വ്യൂ, അവരുടെ മറ്റുള്ള താല്പര്യങ്ങൾ, അതെല്ലാം കോറിലേറ്റ് ചെയ്തുകൊണ്ട് ഒരു മീനിങ് ഫുൾ ഇൻഫർമേഷൻ ആക്കിയിട്ട് ആ ഇൻഫർമേഷൻ വിൽക്കുകയാണ് അവർ ചെയ്യുന്നത്. അങ്ങനെയുള്ള ഒരു കമ്പനിയാണത്. അപ്പൊ വലിയ വലിയ കമ്പനികള്, പൊളിറ്റീഷ്യൻസ് ഇവരെല്ലാവരും ഈ ഇൻഫർമേഷൻ, ഈ ഡാറ്റ വാങ്ങിയിട്ട് അവർ ആ ഡാറ്റ മാർക്കറ്റിങ്ങിന് ഉപയോഗിക്കുകയാണ്. അപ്പൊ ആ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരു ടാർഗറ്റഡ് മാർക്കറ്റിംഗ് ആണ് അവരത് ചെയ്യുന്നത്. അതിനാണ് അവർ ഈ ഡേറ്റ ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ ഫേസ്ബുക്കിൽ നിന്ന് ഇതെങ്ങനെയാണ് ചോർന്നതെന്ന് വെച്ചാൽ, കേംബ്രിഡ്ജ് അനലിറ്റിക്ക യഥാർത്ഥത്തിൽ ഒരു ഒരു അപ്ലിക്കേഷൻ വാങ്ങുകയുണ്ടായി. ആ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ക്വിസ് ആണ്. ആ ക്വിസിന്റെ പേര് എന്ന് പറയുന്നത് ദിസ് ഇസ് യുവർ ഡിജിറ്റൽ ലൈഫ് എന്ന് പറയുന്ന ഒരു ക്വിസ് അപ്ലിക്കേഷൻ അവരത് വാങ്ങി, അവരത് പബ്ലിഷ് ചെയ്തു. എന്നിട്ട് അത് ഉപയോഗിക്കുന്നവർക്ക് ചെറിയൊരു കാശ് കൊടുക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു $5 എന്തോ അവർ ഉപയോഗിക്കുന്നവർക്ക് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അത് ഫേസ്ബുക്ക് അക്കൗണ്ട് ഉള്ളവർക്ക് മാത്രമേ ആ ഒരു അപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുകയോ ഉപയോഗിക്കാനോ പറ്റുള്ളായിരുന്നു. ആ ഒരു അപ്ലിക്കേഷൻ പെട്ടെന്ന് തന്നെ വളരെ പ്രചാരത്തിലാവുകയും, ഓക്കെ, ഏകദേശം 300,000+ ആളുകൾ ഫേസ്ബുക്ക് അക്കൗണ്ട് ഉള്ളവര് ആ അപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ആ ക്വസ്റ്റിനുള്ള ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ആ ക്വസ്റ്റിനുള്ള ആൻസറുകളെല്ലാം അത് ക്യാപ്ചർ ചെയ്യുന്നതോടൊപ്പം തന്നെ ആ ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടി അവര് അവരുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിലുള്ള ഡീറ്റെയിൽസ്, അതായത് അവരുടെ വയസ്സ് എത്രയാണ്, അവരുടെ ജെൻഡർ എന്താണ്, അവരുടെ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് എന്താണ്, അവരെവിടെയാണ് താമസിക്കുന്നത്, അവരുടെ പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ് എന്താണ്, അവരുടെ പൊളിറ്റിക്കൽ വ്യൂ എന്താണ്, ഇത്തരം ഇൻഫർമേഷൻസ് എല്ലാം അവരുടെ പ്രൊഫൈലിൽ നിന്ന് കളക്ട് ചെയ്യുന്നത്.
ഇനിയിപ്പോ എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു സംശയമായിരിക്കും, ഈ ഡാറ്റ അല്ലെങ്കിൽ സ്വകാര്യ വിവരങ്ങൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെ സ്വകാര്യ വിവരങ്ങളാണ് പ്രധാനമായും ചോരാനിടയുള്ളത്?
സ്വകാര്യ വിവരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ടെക്നിക്കൽ ടേം തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈവസി ലോ പ്രകാരം നമ്മളതിനെ വിളിക്കുന്നത് പേഴ്സണൽ ഐഡന്റിഫയബിൾ ഇൻഫർമേഷൻ എന്നുള്ളതാണ്. നമ്മളുടെ പേര്, നമ്മളുടെ ഹെൽത്ത് സ്റ്റാറ്റസ്, നമ്മളുടെ ജെൻഡർ, നമ്മുടെ ഏജ്, റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ്, ലൊക്കേഷൻ, ഓക്കെ, അതുപോലെ തന്നെ നമ്മളുടെ താല്പര്യങ്ങള്, ഇതെല്ലാം പേഴ്സണൽ ഐഡന്റിഫയബിൾ ഇൻഫർമേഷന്റെ കീഴിൽ വരാം. അപ്പൊ ഇത്തരം ഇൻഫർമേഷൻസ് ആണ് യഥാർത്ഥത്തിൽ ഈ ഡാറ്റ മൈനിങ് കമ്പനികളും മറ്റ് എന്താ പറയാ ഡാറ്റ അനാലിസിസ് കമ്പനീസും സോഷ്യൽ മീഡിയകളിൽ നിന്ന് ശേഖരിക്കുന്നത്. ഈ പൊളിറ്റിക്കൽ വ്യൂ, അതേപോലെ പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ്, റിലീജിയസ് ഇൻഫർമേഷൻ, നമ്മളുടെ ഇൻട്രസ്റ്റഡ് ഏരിയാസ്, ഓക്കെ, ഇത്തരം ഇൻഫർമേഷൻസ് ആണ് അവർ മെയിൻലി കോറിലേറ്റ് ചെയ്യുന്നത്. ഇതെന്നിട്ട് ഒരു നോർമലി അവർ സൂക്ഷിക്കുന്നതും ആ അനാലിസിസ് നടത്താനും ഉപയോഗിക്കുന്നതും ഒരു ഹൈലി സഫിസ്റ്റിക്കേറ്റഡ് ഒരു ബിഗ് ഡാറ്റ പ്ലാറ്റ്ഫോമാണ്. അവിടെ നിന്നുകൊണ്ട് ഒരാളുടെ ബിഹേവിയർ എന്താണെന്ന് വരെ ആ ഡാറ്റ പ്ലാറ്റ്ഫോം പറഞ്ഞു തരും. അദ്ദേഹത്തിന്റെ താല്പര്യങ്ങൾ എന്താണ്, അദ്ദേഹത്തിന് എന്ത് പ്രൊഡക്ട്സ് ആണ് ആവശ്യം വരിക, അല്ലെങ്കിൽ അദ്ദേഹത്തിന് എങ്ങനെ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാം എന്നുള്ള എല്ലാ ഇൻഫർമേഷൻസും ഈ ഡാറ്റ പ്ലാറ്റ്ഫോം അവർക്ക് കൊടുക്കും. ഈ ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അവരുടേതായ ഓൾഗറിതംസ് ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം ഇൻഫർമേഷൻസ് ഉണ്ടാക്കി, ഇതാണ് അവർ യഥാർത്ഥത്തിൽ ഡാറ്റ മൈനിങ് കമ്പനികൾ മറ്റുള്ള ആളുകൾക്ക് വിൽക്കുന്നത്.
ഓക്കെ ഓക്കെ. അപ്പോ ഇപ്പോ നമ്മുടെ ഒരു ഡാറ്റ ചോർന്നാൽ, അല്ലെ, നമ്മുടെ ഒരു സ്വകാര്യ വിവരം ചോർന്നാൽ അത് നമ്മുടെ ഫ്രണ്ട്സിന്റെ വിവരങ്ങളും ചോരാൻ സാധ്യതയുണ്ടോ, എങ്ങനെയാണ്?
അതെ, തീർച്ചയായും. ഇപ്പൊ ഫേസ്ബുക്കിൽ ഇപ്പൊ അതിന് കുറെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഈ ഫേസ്ബുക്കിലെ ഡാറ്റ ലീക്ക് നടന്നത് അങ്ങനെ ഒരു രീതിയിലാണ്. ഈ അപ്ലിക്കേഷൻ യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ അപ്ലിക്കേഷൻ, കാംബ്രിഡ്ജ് അനാലിറ്റിക്ക യൂസ് ചെയ്ത അപ്ലിക്കേഷൻ ദിസ് ഇസ് യുവർ ഡിജിറ്റൽ ലൈഫ് എന്ന് പറഞ്ഞ അപ്ലിക്കേഷൻ 320,000 ആളുകൾ മാത്രമേ ഡൗൺലോഡ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ അവരുടെ പ്രൊഫൈലുകളിലുള്ള കൂട്ടുകാർ അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സ്, ആ അവരുടെ ഡീറ്റെയിൽസും കൂടി ചോർന്നിട്ടാണ് അപ്രോക്സിമേറ്റ്ലി 87 മില്യൺ ആളുകളുടെ ഡീറ്റെയിൽസ് ഇവർക്ക് ക്യാപ്ചർ ചെയ്യാൻ കഴിഞ്ഞത്. ഏകദേശം 8.5 അല്ലെങ്കിൽ 8.7 crores ആ ഫാണുകളുടെ ഡീറ്റെയിൽസ് ഇവർക്ക് അതിൽ നിന്ന് ചോർത്താൻ സാധിച്ചു. പക്ഷെ ഇപ്പോ ആ ഒരു ഇതിനും ലിമിറ്റേഷൻസ് കൊണ്ടുവരുന്നുണ്ട്. അത് അങ്ങനെ ഒരു ബഗ് ഉള്ളത് കൊണ്ട് ഫേസ്ബുക്ക് ആ ബഗ്സ് ഒക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ട്.
അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ മറ്റ് സ്വകാര്യ വിവരങ്ങൾ, അതായത് ഫേസ്ബുക്ക് ചാറ്റിലൂടെ അയക്കുന്ന നമ്മൾ മെസ്സേജസും മെസ്സഞ്ചർ ആപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്താണ് ഇപ്പൊ ഫേസ്ബുക്ക് ചാറ്റ് ഉപയോഗിക്കാറ്. അപ്പൊ ഇതൊക്കെ എത്രത്തോളം സുരക്ഷിതമാണ്? ഇതൊക്കെ ലീക്ക് ചെയ്യാനുള്ള എന്തെങ്കിലും സാധ്യതയുണ്ടോ?
യെസ്, സാധ്യതകളുണ്ട്. അത് ലീക്ക് ചെയ്യാം. അതിന് പല മാർഗങ്ങളുണ്ട്. അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുമ്പ് ഞാനായിട്ട്, യഥാർത്ഥത്തിൽ ഒരു ഹാക്കർ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് യഥാർത്ഥത്തിൽ ഹാക്ക് ചെയ്യുന്നത്. അവര് ചെയ്യുന്നത് വളരെ ടാർഗറ്റഡ് അറ്റാക്സ് ആയിരിക്കും. ഇപ്പൊ ഒരാളുടെ ഇൻഫർമേഷൻ ചോർത്തുക എന്നുള്ളത് ഒരു കുറച്ച് നേരത്തെ പണിയല്ല. ദേ മൈറ്റ് ബി വർക്കിംഗ് ഫോർ ഡേയ്സ് ആൻഡ് നൈറ്റ്സ് ഫോർ ഇറ്റ്. ഒരുപാട് നാളുകളുടെ പ്രയത്നമാകാം അത്. അതൊരു 5-step പ്രോസസ് ആണ്. യഥാർത്ഥത്തിൽ ആദ്യം അവരത് റിക്കനൈസൻസ് എന്ന് പറയുന്ന ഒരു റിക്കനൈസൻസ് അറ്റാക്ക്, പിന്നെ സ്കാനിങ് അറ്റാക്ക്, ഗെയിനിങ് ആക്സസ്, മെയിൻറ്റെയിനിങ് ആക്സസ്, കവറിങ് ട്രാക്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു 5-step വഴിയാണ് യഥാർത്ഥത്തിൽ ഹാക്കിംഗ് നടക്കുന്നത്. അതിന് നോർമലി ഇത്തരം ചാറ്റും ചാറ്റ് ഹിസ്റ്ററിയും ഹാക്ക് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ എൻഡ് ഡിവൈസ് കോംപ്രമൈസ് ചെയ്തുകൊണ്ടാണ്. എന്നുവെച്ചാൽ ഇപ്പൊ മൊബൈൽ ഫോണിലാണ് നമ്മൾ മെസ്സഞ്ചർ ഡൗൺലോഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ ചാറ്റ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആ ഡിവൈസ് കോംപ്രമൈസ് ചെയ്യാൻ, എന്നുവെച്ചാൽ അതിനകത്തേക്ക് അവരൊരു അപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുകയോ അപ്ലിക്കേഷൻ ഇഞ്ചക്ട് ചെയ്യുകയോ ചെയ്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അത് അത്തരം സംഭവങ്ങൾ ഹാക്ക് ചെയ്യുന്നത്. അതിനവർ യൂസ് ചെയ്യുന്നൊരു ഫിഷിംഗ് അറ്റാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോ ഒരു ഇമെയിൽ വരുന്നു, ഇമെയിലിനകത്ത് പറയുന്നു ഓക്കെ നിങ്ങൾ ഈ ഇന്ന സൈറ്റിൽ പോവാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ന പോലെ സംഭവങ്ങൾ നടക്കും. ആ ലിങ്ക് നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ബൈ ഡിഫോൾട്ട് ഒരു അപ്ലിക്കേഷൻ അങ്ങോട്ട് ഇൻസ്റ്റാൾ ആവാണ്. അത്തരം അറ്റാക്സിനെയാണ് ഫിഷിംഗ് അറ്റാക്ക് എന്ന് പറയുന്നത്. ആ അപ്ലിക്കേഷൻ നമ്മുടെ എൻഡ് സിസ്റ്റത്തിൽ അല്ലെങ്കിൽ മൊബൈൽ ഫോണിലോ ലാപ്ടോപ്പിലോ ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റം കോംപ്രമൈസ്ഡ് ആയി. പിന്നെ ഇതിന്റെ കൺട്രോള് അദ്ദേഹത്തിനുണ്ടാകാം, ആ ഹാക്കറിനുണ്ടാകാം. ഹാക്കർ എന്തിനു വേണ്ടിയാണോ ആ ഒരു കോഡ് എഴുതിയത്, ആ സോഫ്റ്റ്വെയർ പ്രോഗ്രാം എഴുതിയിരിക്കുന്നത്, ആ ഒരു പ്രോഗ്രാം അവർക്ക് അവിടെ എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കും. അതിപ്പോ ചാറ്റ് ഹിസ്റ്ററി കാണാൻ വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ ആ കോഡിന് ചാറ്റ് ഹിസ്റ്ററി എക്സ്ട്രാക്ട് ചെയ്യാനും അത് ഹാക്കർക്ക് അയച്ചു കൊടുക്കാനും സാധിക്കും.
ഓക്കെ, എന്ത് ഉദ്ദേശത്തോടെയാണ് ഈ ചാറ്റ് മെസ്സേജസ് കളക്ട് ചെയ്യുന്നത്?
നോർമലി ചാറ്റ് മെസ്സേജസ് ഇങ്ങനെ ഒരു പർട്ടിക്കുലർ ഇതിന് വേണ്ടിയിട്ട് കളക്ട് ചെയ്തതായിട്ട് എനിക്ക് അറിവൊന്നുമില്ല. പക്ഷെ ചാറ്റ് ഹിസ്റ്ററി നോർമലി പല ഇപ്പൊ ഇൻവെസ്റ്റിഗേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് ചാറ്റ് ഹിസ്റ്ററി ഒരു നല്ല പർപ്പസാണ്. അതിനുവേണ്ടി നമ്മള് പലരും അത് ഇത് ചെയ്യാറുണ്ട്. ഇനി അല്ലെങ്കിൽ ഇപ്പൊ ചിലവർക്ക് വേറൊരാളുടെ അടുത്ത് ഒരു ടാർഗറ്റഡ് അറ്റാക്ക് അല്ലെങ്കിൽ വളരെ ഒരാളുടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ അറിയണം അല്ലെങ്കിൽ ആളെ ട്രേസ് ചെയ്യണം അങ്ങനെയുള്ള ഇൻഫർമേഷൻസിനൊക്കെ വേണ്ടിയിട്ട് മിസ്യൂസ് ചെയ്യാം. ഇത്തരം കാര്യങ്ങളൊക്കെ ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്.
ഓക്കെ, അപ്പൊ അതുപോലെ ഇപ്പൊ FBയിലൂടെ നിരവധി ഫോട്ടോകളും വീഡിയോകളും മറ്റും ഷെയർ ചെയ്യുന്നവരാണ് നമ്മളിൽ പലരും. അപ്പൊ ഇവയും ചോരാൻ സാധ്യതയുണ്ടോ? പ്രത്യേകിച്ച് നമ്മൾ സുരക്ഷിതമെന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ സുഹൃത്തുക്കൾക്ക് മാത്രമായി കാണാൻ സാധിക്കും വിധം നമ്മൾ ഇത് ലോക്ക് ചെയ്ത് സൂക്ഷിക്കാറുണ്ട്. ഇവയും ഒക്കെ എത്രത്തോളം സുരക്ഷിതമാണ്?
ശരിക്കും കുറച്ച് നാളുകൾ മുമ്പ് വരെ അതൊരു വലിയൊരു എക്സ്പ്ലോയിറ്റ് ആയിരുന്നു. യഥാർത്ഥത്തിൽ നമ്മളെല്ലാ ഫോട്ടോയിലും ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാം അതിന്റെ URL, അതിന്റെ മീതിയുള്ള ബ്രൗസറിലുള്ള URL അവിടെ കാണാം. അതിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏത് ഫോട്ടോയും ആക്സസ് ചെയ്യാൻ പറ്റും. അതൊരു നോൺ ഇഷ്യൂ ആയിരുന്നു യഥാർത്ഥത്തിൽ, ഒരു എക്സ്പ്ലോയിറ്റ് ആയിരുന്നു, നോൺ പ്രോബ്ലം ആയിരുന്നു ഫേസ്ബുക്കിലുള്ള. ഇപ്പൊ അത്തരം കാര്യങ്ങളെല്ലാം ഫേസ്ബുക്ക് ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ എൻഡ് സിസ്റ്റം കോംപ്രമൈസ് ആവാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഒരു മാൽവെയർ നമ്മൾ അറിയാതെ ഇൻസ്റ്റാൾ ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു മെലീഷ്യസ് കോഡ് നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ആവുകയോ ചെയ്താൽ ആ മെലീഷ്യസ് കോഡിന് ഒരു പക്ഷേ ഇത്തരം ഇൻഫർമേഷൻ നമ്മുടെ യൂസർ ID വെച്ചുകൊണ്ട്, നമ്മുടെ ഫേസ്ബുക്ക് യൂസർ ID വെച്ചുകൊണ്ട് അതിന് എക്സ്ട്രാക്ട് ചെയ്യാൻ സാധിക്കും.
ഓക്കെ, നമുക്കറിയാം ഓസ്ട്രേലിയയിൽ മാത്രം ഏതാണ്ട് 300,000+ ആളുകളുടെ സ്വകാര്യ വിവരങ്ങളാണ് ചോർന്നിരിക്കുന്നത്. അപ്പൊ നമ്മുടെ സ്വകാര്യ വിവരം ഇവിടെ നമ്മുടെ, നമുക്കറിയാം ഓസ്ട്രേലിയ മലയാളികൾ ധാരാളമായി ഉപയോഗിക്കുന്ന ഒരു സോഷ്യൽ മീഡിയയാണ് ഫേസ്ബുക്ക്. അപ്പൊ നമ്മുടെ സ്വകാര്യ വിവരങ്ങൾ ചോർന്നു എന്ന് നമുക്ക് എങ്ങനെ അറിയാൻ സാധിക്കും?
നോർമലി ഒരുപാട് സൈറ്റുകൾ ഇതിനു വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. ഡാർക്ക് വെബ് എന്ന് പറയുന്ന ഒരു വെബിൽ, വെബ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഹാക്കേഴ്സും ക്രാക്കേഴ്സും എല്ലാവരും ഉള്ള ഒരു സംഭവത്തില് എല്ലാ ഡാറ്റയും ഉണ്ടോ അല്ലെങ്കിൽ ഡാറ്റ ഹാക്ഡ് ആണോ എന്നൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്ന കുറെ വെബ്സൈറ്റുകളുണ്ട്. അതിലൊന്നെന്ന് പറയുന്നത് ഹാവ് ഐ ബീൻ പോണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സൈറ്റാണ്. HAVEIBEEN PWNED.com. ഇപ്പൊ നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് ആ സൈറ്റിൽ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ എന്റെ ഇമെയിൽ അഡ്രസ്സ് ഞാൻ ആ സൈറ്റിൽ ഇട്ടിട്ട് അവിടെ ഒരു ബട്ടൺ ഉണ്ടാവും ഹാവ് ഐ ബീൻ പോണ്ട് എന്ന് നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കത് പറഞ്ഞു തരും നമ്മൾ ഹാക്ഡ് ആണോ അല്ലേ എന്നുള്ളത്. നമ്മുടെ ഇമെയിൽ അഡ്രസ്സുകളും നമ്മുടെ യൂസർ നെയിമും പാസ്വേഡുകളും നമ്മൾ ഒരുപാട് സൈറ്റുകളിൽ, ഒരുപക്ഷെ 10ഓ 20ഓ 30ഓ 50ഓ സൈറ്റുകളിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടാകാം. നമ്മൾ ചെയ്യുന്ന ഒരു കോമൺ മിസ്റ്റേക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എല്ലാ സൈറ്റുകളിലും ഓർത്തു വെക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് കോമൺ പാസ്വേഡാണ് കൊടുക്കാറ്. നമ്മുടെ പാസ്വേഡൊക്കെ കോമൺ ആയിരിക്കും. അത് 99% ആളുകളും യൂസ് ചെയ്യുന്ന ഒരു പ്രവണതയാണ്. അതിന്റെ അർത്ഥം എന്തെന്ന് വെച്ചാൽ, ഏതെങ്കിലും ഒരു സൈറ്റിൽ നമ്മൾ കൊടുത്ത യൂസർ നെയിമും പാസ്വേഡും കോംപ്രമൈസ്ഡ് ആണെങ്കിൽ, യഥാർത്ഥത്തിൽ നമുക്ക് എവിടെയൊക്കെ അക്കൗണ്ട്സ് ഉണ്ടോ, ഏതൊക്കെ സൈറ്റുകളിൽ അക്കൗണ്ട് ഉണ്ടോ, അതെല്ലാം കോംപ്രമൈസ്ഡ് ആയി എന്നാണ് അർത്ഥം. അപ്പൊ ഇത്തരം സൈറ്റുകളിൽ പോയാൽ, ഹാവ് ഐ ബീൻ പോണ്ട് എന്ന് പറഞ്ഞുള്ള സൈറ്റിൽ പോയിട്ട് നമ്മൾ നമ്മുടെ ഇമെയിൽ അഡ്രസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ അക്കൗണ്ട് ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും ഹാക്ക് ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്.
തീർച്ചയായിട്ടും ഇനിയിപ്പോ നമ്മുടെ വിവരങ്ങൾ ചോർന്നു എന്ന് തന്നെ ഇരിക്കട്ടെ. അപ്പൊ നമുക്ക് നിയമപരമായി എങ്ങനെ മുൻപോട്ട് പോകാൻ സാധിക്കും, അതിന് എത്രത്തോളം സാധ്യതകളുണ്ട്?
ഓസ്ട്രേലിയ, യൂറോപ്പ്, US എന്നൊക്കെ പറയുമ്പോൾ അവിടെ പ്രൈവസിക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഓസ്ട്രേലിയയിലാണെങ്കിൽ തന്നെ ഇപ്പൊ റീസെന്റ്ലി പുതിയൊരു അമെന്റ്മെന്റ് വന്നിട്ടുണ്ട്, പ്രൈവസി ആക്ട് ഓഫ് 1988 പുതിയൊരു അമെന്റ്മെന്റ് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അമെന്റ്മെന്റ് പ്രൈവസി ആക്ട്, നോട്ടിഫയബിൾ ഡാറ്റാ ബ്രീച്ച് ആക്ട് 2017 എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയൊരു ആക്ട് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ നോർമലി നമുക്ക് നമ്മുടെ അതോറിറ്റീസിനെ കോണ്ടാക്ട് ചെയ്യാനുള്ള, ഗവൺമെന്റിനെ കോണ്ടാക്ട് ചെയ്യാനും ഈ ഒരു കംപ്ലൈന്റ് റേസ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഈ ഇത്തരം രാജ്യങ്ങളിലെല്ലാം ഉണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മുടെ ഓഫീസ് ഓഫ് ഓസ്ട്രേലിയൻ ഇൻഫർമേഷൻ കമ്മീഷണർ, അവരാണ് യഥാർത്ഥത്തിൽ ഇത്തരം കംപ്ലൈന്റുകൾ സ്വീകരിക്കുന്നത്. അപ്പൊ അതിന്റെ പ്രോസസ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്റെ ഡാറ്റ ലീക്കായി അല്ലെങ്കിൽ എന്റെ പേഴ്സണൽ ഐഡന്റിഫയബിൾ ഇൻഫർമേഷൻ മിസ്യൂസ് ചെയ്യപ്പെട്ടു എന്ന് എനിക്ക് തോന്നുകയാണെങ്കിലോ, എനിക്ക് അതിനുള്ള ഇൻഫർമേഷൻ കിട്ടുകയാണെങ്കിലോ, നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ കമ്പനിയെയോ അല്ലെങ്കിൽ നമ്മളുടെ ഏജൻസി റിലേറ്റഡ് ആയിട്ടുള്ള ഏജൻസിനെയോ, പോലീസാണോ, അവരുടെ ഇൻഫോം ചെയ്യാം. എന്നിട്ട് നമ്മൾക്കൊരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഇൻഫർമേഷനോ അതിനൊരു റെസ്പോൺസോ കിട്ടുന്നില്ല എങ്കിൽ 30 days കഴിയുകയാണെങ്കിൽ, 30 days കഴിയുമ്പോൾ നമുക്ക് ഇവരുടെ സൈറ്റിൽ, ഓഫീസ് ഓഫ് ഓസ്ട്രേലിയൻ ഇൻഫർമേഷൻ കമ്മീഷണറിന്റെ സൈറ്റിൽ പോയിട്ട് ഓൺലൈനായിട്ട് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാം. അതിന്റെ വെബ്സൈറ്റ് എന്ന് പറയുന്നത് oaic.gov.au ആണ്. ഈ സൈറ്റിൽ പോയിട്ട് നമുക്ക് നമ്മുടെ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാം. നമുക്ക് പറയാം എന്താണ്, എന്ത് ഡാറ്റയാണ് ബ്രീച്ച് ആയിട്ടുള്ളത്, എന്നിട്ട് നിങ്ങൾ കാര്യങ്ങൾ പറഞ്ഞാൽ ദേ വിൽ ടേക്ക് ഇറ്റ് അപ്പ് ഫർദർ. അപ്പൊ നിയമപരമായിട്ട് നമുക്കതിനെ ഹാൻഡിൽ ചെയ്യാം. അതിന്റെ ഒരു ബെസ്റ്റ് കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി നമുക്കൊരു ലോയറിന്റെ ആവശ്യമില്ല, നമുക്ക് നേരിട്ട് ചെയ്യാവുന്നതാണ്. പക്ഷെ ലോയറിനെ വെക്കുകയാണെങ്കിൽ നമ്മൾ അതിനുള്ള നമ്മൾ തന്നെ അതിന്റെ കാശും കാര്യങ്ങളൊക്കെ നമ്മൾ കരുതണം.
ഓക്കെ, തീർച്ചയായിട്ടും. നമ്മുടെ വിവരങ്ങൾ ചോർന്നു വന്ന് നമുക്ക് അറിയാൻ സാധിച്ചു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് ഇതിനെ തടയാൻ സാധിക്കും, അതായത് ഇത് മറ്റുള്ളവരിലേക്ക് വീണ്ടും കൈമാറ്റം ചെയ്യപ്പെടുന്നതിൽ നിന്ന് നമുക്ക് ഇതിനെ തടയാൻ സാധിക്കുമോ?
ആദ്യം തന്നെ ചെയ്യേണ്ടത് നമ്മളുടെ ഡേറ്റ ചോർന്നു എന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എത്രയും പെട്ടെന്ന് അതോറിറ്റീസിനെ അറിയിക്കുക എന്നുള്ളതാണ്. കാരണം അതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ഇൻഫർമേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ്. അതല്ലാതെ തന്നെ നമ്മളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ മിസ്യൂസ് ചെയ്യപ്പെടാം. അപ്പൊ അത്തരം കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് അതോറിറ്റീസിനെ അറിയിക്കുക. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നമ്മുടെ പാസ്വേഡുകൾ മാറ്റുക, നമ്മൾ ഉപയോഗിക്കുന്ന പാസ്വേഡുകളെല്ലാം മാറ്റുക. ഡാറ്റ ബ്രീച്ച് ആയി എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ അത് വീണ്ടും ലോഗിൻ ചെയ്ത് വീണ്ടും അതിനെ മിസ്യൂസ് ചെയ്യാനുള്ള ഒരു അവസരം നമ്മൾ കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും നമ്മൾ നമ്മുടെ പാസ്വേഡ്സ് മാറ്റുക. നമ്മുടെ കമ്പ്യൂട്ടറുകളിൽ ആന്റിവൈറസ് ആന്റി മാൽവെയർ സോഫ്റ്റ്വെയറുകൾ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ഉപയോഗിക്കുന്ന പാസ്വേഡുകൾ എക്സ്ട്രീംലി സ്ട്രോങ് ആണ് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൊരു ക്യാപിറ്റൽ ലെറ്റർ ഉണ്ടായിരിക്കണം, സ്മോൾ ലെറ്റർ ഉണ്ടായിരിക്കണം, അതിലൊരു സ്പെഷ്യൽ ക്യാരക്ടർ ഉണ്ടായിരിക്കണം, അതിനകത്തൊരു നമ്പർ ഉണ്ടായിരിക്കണം എന്നൊക്കെ, അതിന്റെ ഒരു കോമ്പിനേഷൻ ആയിരിക്കണം നമ്മുടെ പാസ്വേഡ്. പറ്റുമെങ്കിൽ മൾട്ടി ഫാക്ടർ ഒത്തന്റിക്കേഷൻ, അതായത് യഥാർത്ഥത്തിൽ നമ്മൾ അടിക്കുന്ന പാസ്വേഡ് അല്ലാതെ തന്നെ നമ്മളുടെ എന്താ പറയാ വേറൊരു ടൈപ്പ് ഓഫ് പാസ്വേഡ്, നമ്മുടെ ബയോമെട്രിക്കോ അല്ലെങ്കിൽ ഇപ്പൊ പുതിയ കമ്പ്യൂട്ടറുകളിലെല്ലാം ബയോമെട്രിക് ഓപ്ഷൻസ് വരുന്നുണ്ട്, അത്തരം സംഭവങ്ങൾ നമുക്ക് ഒത്തന്റിക്കേഷനിൽ ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ അത് നന്നായിരിക്കും. അപ്പൊ ഇത്തരം കാര്യങ്ങളെല്ലാം പിന്നീട് അതിനെ സ്പ്രെഡ് ചെയ്യാനോ അല്ലെങ്കിൽ പിന്നീട് ഈ പറയുന്ന പോലെ മിസ്യൂസ് ചെയ്യാനോ നമുക്ക് ചെയ്യുന്നതിൽ നിന്ന് നമുക്ക് തടയാം.
തീർച്ചയായിട്ടും ഹരീഷ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഫേസ്ബുക്കിലൂടെയും അല്ലാതെയൊക്കെ വാർത്തകളിൽ വരുന്ന ഒരു കാര്യമാണ്. നമ്മുടെ സ്വകാര്യ വിവരങ്ങൾ ചോർന്നോ ഇല്ലയോ എന്ന് അറിയാനായി ഫേസ്ബുക്കിൽ BFF എന്ന് ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ കമന്റ് ചെയ്യുക. അപ്പൊ അതൊരു പച്ച ലൈറ്റ് കത്തുകയാണെങ്കിൽ അത് നമ്മുടെ വിവരങ്ങൾ ചോർന്നില്ല എന്നാണ് അർത്ഥം എന്ന് ഫേസ്ബുക്കിന്റെ CEO ആയ മാർക്ക് സക്കർബർഗ് തന്നെ പറഞ്ഞിരിക്കുന്നതായാണ് വാർത്തകളിൽ വരുന്നത്. ഇതിൽ എത്രത്തോളം സത്യമുണ്ട്?
യഥാർത്ഥത്തിൽ അങ്ങനെയൊരു സംഭവത്തെ കുറിച്ച് എനിക്കറിയില്ല, കാരണം അതിനൊരു ലോജിക്കില്ല എന്നുള്ളതാണ് സത്യം. അത് അതൊരു തെറ്റായൊരു ഇൻഫർമേഷൻ ആണെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അങ്ങനെ ഒരു BFF എന്ന് അടിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും യഥാർത്ഥത്തിൽ ഒരു സെക്യൂരിറ്റി ബ്രീച്ച് നടന്നിട്ടുണ്ടോ എന്നൊന്നും അറിയാൻ പറ്റത്തില്ല. നമുക്ക് കമന്റിൽ ടൈപ്പ് ചെയ്തുകൊണ്ടോ അങ്ങനെയൊന്നും കിട്ടുന്ന എനിക്ക് എൻ്റെ പ്രതീക്ഷ എനിക്കറിയില്ല യഥാർത്ഥത്തിൽ അതിനെ കുറിച്ച്. അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നാണ് എന്റെ വിശ്വാസം.
കാരണം ഇത് പലയിടത്തും ഫേക്ക് ന്യൂസ് ആണ് വരുന്നുണ്ട്. മാത്രമല്ല ഇപ്പൊ ഞാൻ ചോദിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇടയിൽ തന്നെയുള്ള ആളുകൾ ഒരുപാട് പേര് ഈ BFF എന്ന് കമന്റ് ചെയ്യുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് തന്നെയല്ല ഈ പോസ്റ്റ് എടുത്ത് ഷെയർ ചെയ്യുന്നതുമായിട്ടും ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്.
അതുകൊണ്ട് അത് നമ്മൾക്കിടയിലുള്ള ഒരു കോമൺ പ്രവണതയാണ്. യഥാർത്ഥത്തിൽ ഒരു ഇൻഫർമേഷന്റെ ഒത്തന്റിസിറ്റി എന്താണെന്ന് അറിയാതെ തന്നെ നമ്മളത് റീപോസ്റ്റ് ചെയ്യുകയും ഈ പറയുന്ന പോലെ കമന്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ കുറച്ചുകൂടി അതിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. നമ്മളിപ്പോ ഒരു പോസ്റ്റ് റീപോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് അതിന്റെ ഒത്തന്റിസിറ്റി ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ കടമയാണ് യഥാർത്ഥത്തില്. ഈ BFF എന്ന് ടൈപ്പ് ചെയ്തത് കൊണ്ട് നമ്മളുടെ അക്കൗണ്ടിൽ നിന്നുള്ള ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്യാനും അല്ലെങ്കിൽ അത് ഇതിനു മുമ്പ് മറ്റൊരാൾ ക്യാപ്ചർ ചെയ്തിട്ടുണ്ടോ എന്നറിയാനൊന്നും ഒരു കാരണവശാലും പറ്റില്ല. എന്റെ ഇൻഫർമേഷൻ മുമ്പ് ആരെങ്കിലും ആക്സസ് ചെയ്തിട്ടുണ്ടോ എന്ന് BFF എന്നടിച്ചാൽ എങ്ങനെ അറിയാൻ പറ്റും? അത് അത് യഥാർത്ഥത്തിൽ അത് ഒരു തെറ്റായ ഒരു ഇൻഫർമേഷൻ ആണ്. അങ്ങനെ അങ്ങനെയൊന്നും നടക്കില്ല എന്തായാലും.
ഓക്കെ, നമുക്കറിയാം നമ്മൾ നല്ലൊരു ശതമാനം ആളുകൾ ഉപയോഗിക്കാറുണ്ട് ഫേസ്ബുക്ക്. ഇതിൽ നമ്മൾ മെസ്സേജസ് അയക്കാറുണ്ട്, അതുപോലെ തന്നെ പോസ്റ്റുകൾ ഇടാറുണ്ട്, അതുപോലെ ഫോട്ടോസ് ഷെയർ ചെയ്യാറുണ്ട്. ഇത് ദോഷകരമായ രീതിയിൽ നമ്മളെ ബാധിക്കാതിരിക്കാൻ എന്തൊക്കെ കരുതലുകളാണ് നമുക്ക് എടുക്കേണ്ടത്?
യഥാർത്ഥത്തിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ആദ്യമായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് അറിയാവുന്ന കമ്പ്യൂട്ടറുകളിൽ നിന്ന് മാത്രമേ നമ്മൾ സോഷ്യൽ മീഡിയ ആക്സസ് ചെയ്യാൻ പാടുള്ളൂ. ലാപ്ടോപ്പ് മൊബൈൽ ഫോൺ അത് നമ്മുടേതാണെന്ന് ഉറപ്പ് വരുത്തുക. നമ്മുടെ ഫോണും നമ്മുടെ ലാപ്ടോപ്പും മറ്റൊരാൾക്ക് കൊടുക്കാതിരിക്കുക. മാത്രമല്ല നമുക്കറിയാത്ത ഒരു ലിങ്കുകളും നമ്മൾ ക്ലിക്ക് ചെയ്യരുത്. ഫോർ എക്സാമ്പിൾ, നമുക്കൊരു ഇമെയിൽ വന്നു, എനിക്ക് ആഫ്രിക്കയിൽ നിന്നൊരു ഇമെയിൽ വന്നു, എനിക്ക് 1,00,000 ലോട്ടറി അടിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അത് കോമൺ ആയിട്ടുള്ളൊരു ഫിഷിംഗ് അറ്റാക്സ് ആണ് അതൊക്കെ. അപ്പൊ അതുപോലെ ഒന്നും ക്ലിക്ക് ചെയ്യാതിരിക്കുക. കാരണം അത്തരം ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് മെലീഷ്യസ് കോഡ്സ് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് ഇൻസ്റ്റാൾ ആവുകയും നമ്മുടെ കമ്പ്യൂട്ടർ കോംപ്രമൈസ് ആവുകയും ചെയ്യുന്നത്. അതിലുപരി നമ്മുടെ കമ്പ്യൂട്ടറിൽ ആന്റിവൈറസ് ഇൻസ്റ്റാൾഡ് ആണെന്ന് ഉറപ്പുവരുത്തുക. ഇന്നത്തെ കാലഘട്ടത്തിൽ ആന്റിവൈറസ് ആന്റി മാൽവെയർ ഒക്കെ നമ്മുടെ സിസ്റ്റത്തിൽ ഉണ്ടാവേണ്ടത് നിർബന്ധമാണ്. അത് നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ്. ഉപയോഗിക്കുന്ന പാസ്വേഡ്സ് സ്ട്രോങ് പാസ്വേഡ്സ് ആയിരിക്കുക. ഓക്കെ, അത് നിർബന്ധമായിട്ടും അങ്ങനെ ചെയ്യാം. നമ്മൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ പ്രൈവസി സെറ്റിംഗ്സിനകത്ത് എല്ലാ ഫോട്ടോസും പറ്റുമെങ്കിൽ ലോക്ക് ചെയ്യുക. ഫോട്ടോസൊക്കെ പലരും മിസ്യൂസ് ചെയ്യുന്നതായിട്ട് നമുക്കറിയാലോ. വാളില് ആരെയും പോസ്റ്റ് ചെയ്യാൻ അനുവദിക്കാതിരിക്കുക. അവരുടെ പോസ്റ്റ് നമ്മുടെ പെർമിഷൻസ് നമ്മുടെ വാലിഡേഷൻ കഴിഞ്ഞാൽ മാത്രമേ അപ്പിയർ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള സെറ്റിംഗ്സ് എനേബിൾ ചെയ്യുക. ഓക്കെ, അപ്പൊ അതൊരു നിർബന്ധമായിട്ടുള്ള അത് ഒരു നല്ലൊരു കാര്യമാണ്. മാത്രമല്ല പരിചയമില്ലാത്ത ഒരാളിൽ നിന്നും ഫ്രണ്ട് റിക്വസ്റ്റ് വന്നാൽ ആക്സെപ്റ്റ് ചെയ്യാതിരിക്കുക. അതൊരു തംബ് റൂളായിട്ട് യൂസ് ചെയ്യുക. സോഷ്യൽ മീഡിയ നമുക്ക് വളരെ സേഫ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഒരിക്കലും ആദ്യം നോക്കേണ്ടത് ഇപ്പോൾ റിക്വസ്റ്റ് വന്നു. ഓക്കെ, റിക്വസ്റ്റ് വന്നു, ആളെ തിരിച്ചറിയാൻ പറ്റുന്നില്ല, ഫോട്ടോ ഇല്ല, പേര് മനസ്സിലാവുന്നില്ല, മ്യൂച്വൽ ഫ്രണ്ട്സിൽ എത്ര പേരുണ്ട് നോക്കുക. അതൊരു ക്രൈറ്റീരിയ അല്ല, എന്നിരുന്നാലും നോക്കുക. ഒരു 10 പേരുണ്ടെങ്കിലും ആൾക്ക് മൊത്തം എത്ര ഫ്രണ്ട്സ് ഉണ്ടെന്ന് നോക്കുക. ആ അക്കൗണ്ട് എത്ര നാളെ ക്രിയേറ്റ് ചെയ്തു എന്നുള്ളത് നോക്കുക. പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്തൊരു അക്കൗണ്ട് ആണെങ്കിൽ അവരെ അവരുടെ ഫ്രണ്ട് റിക്വസ്റ്റുകളൊന്നും ഒരു കാരണവശാലും ആക്സെപ്റ്റ് ചെയ്യാതിരിക്കുക. മ്യൂച്വൽ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ കൂടി നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റണം അപ്പുറത്തിരിക്കുന്ന വ്യക്തി, അപ്പാ റിക്വസ്റ്റ് അയച്ച വ്യക്തി ആരാണെന്ന് അറിയാണെങ്കിൽ മാത്രമേ ആ ഒരു ഫ്രണ്ട് റിക്വസ്റ്റ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് വളരെ സേഫ് ആയിട്ട് ഇത് യൂസ് ചെയ്യാം. ഫേസ്ബുക്കും മറ്റുള്ള സോഷ്യൽ മീഡിയാസ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം.
എനിക്ക് തോന്നുന്നു ഒരുപാട് പേർക്ക് ഉപകാരപ്രദമാകുന്ന നല്ലൊരു ഇൻഫർമേഷൻ തന്നെയായിരുന്നു ഇപ്പോൾ ഹരീഷ് തന്നത്. എന്തായാലും ഇത്രയും കാര്യങ്ങൾ SBS മലയാളം ശ്രോതാക്കളോട് പങ്കുവച്ചതിന് വളരെയധികം നന്ദി ഹരീഷ് സിദ്ധാർത്ഥ്.
താങ്ക് യു സൽവി.